SBS live streams and podcasts are supported by advertising.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
ഓസ്ട്രേലിയൻ ഏജ്ഡ് കെയറുകളിലെ ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിനായി ഫെഡറൽ സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഏജ്ഡ് കെയർ ഇൻഡസ്ട്രി ലേബർ എഗ്രിമെന്റ്. വിദേശത്തു നിന്നും ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഏജ്ഡ് കെയറുകളെ അനുവദിക്കുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ്. മാത്രമല്ല പദ്ധതിയുടെ സ്കിൽ അസസ്മെന്റും ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. ഏജ്ഡ് കെയർ ഇൻഡസ്ട്രി ലേബർ എഗ്രിമെന്റിന്റെ സ്കിൽ അസസ്മെന്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് മെൽബണിലെ എസ് ടി മൈഗ്രേഷനിൽ കൺസൾട്ടന്റായ മരിയ ബേബിയാണ്. സ്വാഗതം മരിയ എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക്.
താങ്ക് യു ജോജോ.
മരിയ, നമ്മൾ കഴിഞ്ഞ ദിവസം ഏജ്ഡ് കെയർ ലേബർ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നായി വന്നിരിക്കുകയാണ്. ഈ ഏജ്ഡ് കെയറർമാർക്ക് വേണ്ടിയുള്ള സ്കിൽ അസസ്മെന്റ് കഴിഞ്ഞ ദിവസം തുടങ്ങിയിരിക്കുകയാണല്ലോ. ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നൊന്ന് പറയുമോ?
ജോജോ, ഈ ഒരു ലേബർ എഗ്രിമെന്റ് സ്ട്രീമിലേക്ക് മൂന്ന് പ്രൊഫഷൻസ് ആണുള്ളത്: നഴ്സിംഗ് സപ്പോർട്ട് ഓഫീസർ, പേഴ്സണൽ കെയർ അസിസ്റ്റന്റ്, അതുപോലെ ഡിസേബിൾഡ് ഓർ ഏജ്ഡ് കെയറർ എന്നുള്ള മൂന്ന് ഒക്യുപ്പേഷൻസ് ആണുള്ളത്. ഇതിൽ നഴ്സിംഗ് സപ്പോർട്ട് ഓഫീസറും പേഴ്സണൽ കെയർ അസിസ്റ്റന്റും ആൻമാക് എന്ന് പറയുന്ന അസസ്മെന്റ് അതോറിറ്റിയാണ് സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത്. ആൻമാക് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ്. അതുപോലെ ഏജ്ഡ് ഓർ ഡിസേബിൾഡ് കെയറിൻ്റെത് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി വർക്കേഴ്സ് അസോസിയേഷൻ ആണ് ചെയ്യുന്നത്, ACWA എന്ന് പറയും. അവരാണ് അതിന് സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സ്കിൽ അസസ്മെന്റ് അതോറിറ്റികളും അവരുടെ എന്തൊക്കെയാണ് ഈ ഒരു സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും എന്തൊക്കെ റിക്വയർമെന്റ് ആണ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ആണ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇപ്പൊ നമുക്ക് ആയിട്ടുണ്ട്.
ശരിയാണ്. ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഓസ്ട്രേലിയക്ക് പുറത്തുള്ളവരുടെ യോഗ്യത സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആൻമാക് ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും ഓസ്ട്രേലിയക്ക് പുറത്തുള്ള നഴ്സുമാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണിതല്ലേ?
ഈ ആൻമാക് ഇതിന്റെ സ്കിൽ അസസ്മെന്റിന്റെ ക്രൈറ്റീരിയ റിലീസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടിയത്. കാരണം ഇതിന് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നത് പോലെ സർട്ടിഫിക്കറ്റ് 3 ഇൻ ഏജ് കെയർ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ, അത് മിനിമം ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരുന്നു. അത് കൂടാതെ തന്നെ അതിനകത്തെ റിലവൻസ് ഫീൽഡ് ഒബ്ടെയിൻ, ഇപ്പം ആൻമാക് പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് 3 മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ഇൻ റിലവൻസ് ഫീൽഡ് ഒബ്ടെയിൻ ഓവർസീസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നഴ്സിംഗ് റിലേറ്റഡ് സ്റ്റഡിയാണ്. നഴ്സിംഗ് റിലേറ്റഡ് സ്റ്റഡി ഓരോ സ്റ്റഡി ഇൻ ഏജ് കെയർ. അപ്പോൾ നഴ്സിംഗ് റിലേറ്റഡ് സ്റ്റഡി എന്ന് പറയുന്നതിൽ കൂടുതൽ അതിന് ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ഓവർസീസിൽ നിന്ന്, ഓസ്ട്രേലിയക്ക് വെളിയിൽ നിന്നാണെങ്കിലും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി, അതായത് ജനറൽ നഴ്സിംഗോ അല്ലെങ്കിൽ BSc നഴ്സിംഗോ പഠിച്ചവർക്ക് അവരുടെ ഹോം കൺട്രിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ മലയാളികളിൽ നഴ്സുമാരായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ഈ ഒരു കെയറർ എന്നുള്ള രീതിയിൽ വർക്ക് വിസ എടുത്ത് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇനി ഇത് രണ്ടും ഇല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് 3 ഏജ് കെയറും ഇല്ല, എന്നാൽ നഴ്സിംഗ് റിലേറ്റഡ് കോഴ്സുകളും ചെയ്തിട്ടില്ലാത്ത ആളുകളാണ്, അങ്ങനെയുള്ളവർക്കുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 5 ഇയേഴ്സിൽ അവർ എപ്പോഴെങ്കിലും 12 മാസത്തിൽ കൂടുതൽ ഓസ്ട്രേലിയക്ക് വെളിയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ കെയററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് വർക്കോ ഏജ് കെയർ സെറ്റിംഗിലുള്ള വർക്കോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു റെലവൻറ്റ് എക്സ്പീരിയൻസിനെ ആൻമാക് അസസ്മെന്റ് നടത്തും.
കേസ് ബൈ കേസ് ആയിട്ട്?
തീർച്ചയായിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും. ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള അസസ്മെന്റ്, അതുപോലെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ടുള്ളത്, ഏതാണോ അവരുടെ അവർ മീറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ അതിനനുസരിച്ചിട്ടായിരിക്കും സ്കിൽ അസസ്മെന്റ് നടത്തുന്നത്.
ഓക്കെ, ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്കിൽ അസസ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കന്റ് എന്താണ് ചെയ്യേണ്ടത്?
ആപ്ലിക്കന്റ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആൻമാക് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ് പേഴ്സണൽ കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് സപ്പോർട്ട് ഓഫീസർ എന്ന് പറയുന്ന ഒക്യുപ്പേഷൻ, ഈ രണ്ട് ഒക്യുപ്പേഷനിലെ ഏതെങ്കിലും ഒരു ഒക്യുപ്പേഷനിലേക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ ഇവരിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ക്രൈറ്റീരിയകളിൽ ഏതാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്, ക്വാളിഫിക്കേഷന്റെ ബേസിലുള്ള ക്രൈറ്റീരിയ ആണോ അതോ റിലവൻറ്റ് എക്സ്പീരിയൻസിന്റെ ക്രൈറ്റീരിയ ആണോ മീറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഇവരുടെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പം ആ ഡോക്യുമെന്റേഷനിൽ വേണ്ട കാര്യങ്ങൾ, ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആൻമാക് റിലീസ് ചെയ്തിട്ടുണ്ട്. അതും അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻസിന്റെ അടുത്തോ അല്ലെങ്കിൽ മൈഗ്രേഷൻ ലോയറിനടുത്തോ ബന്ധപ്പെടുവാണെങ്കിൽ അവരും പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് തരും. $545 ആണ് ഇതിന്റെ ആൻമാക്കിന് അപ്ലൈ ചെയ്യാനുള്ള സ്കിൽ അസസ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഫീ വന്നിരിക്കുന്നത്. അതുപോലെ ACWയുടെ സ്കിൽ അസസ്മെന്റ് ഫീ എന്ന് പറയുന്നത് $595 ആണ്. അപ്പം ഇത് പേ ചെയ്യുക, നമ്മൾക്ക് നമ്മളുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ്, ആൻമാക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ഡോക്യുമെന്റ്സ്, ക്വാളിഫിക്കേഷന്റെ ഇതിലാണെങ്കിൽ ക്വാളിഫിക്കേഷന്റെ ഡോക്യുമെന്റ്സ്, എക്സ്പീരിയൻസിന്റെ ബേസിലുള്ള സ്കിൽ അസസ്മെന്റ് ആണെങ്കിൽ എക്സ്പീരിയൻസിന് ആൻമാക് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, എനിക്ക് തോന്നുന്നു മരിയ, അസസ്മെന്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന അസസ്മെന്റ് ആണ് നടത്തുന്നത്. പക്ഷേ ഇതിനർത്ഥം നിങ്ങൾക്ക് ജോലി ഓസ്ട്രേലിയയിൽ കിട്ടണമെന്നില്ല അല്ലെ?
ഒരു നിർബന്ധവും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. അതായത് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലേബർ അഗ്രിമെന്റിന്റെ ബേസിസിൽ, ഏജ് കെയർ ലേബർ അഗ്രിമെന്റിന്റെ ബേസിസിൽ ആർക്കെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് ഒരു എംപ്ലോയറുടെ സ്പോൺസർഷിപ്പോടുകൂടി വർക്ക് വിസയിലേക്ക് വരണം എന്നുണ്ട് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വേണ്ട വൺ ഓഫ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾക്കിപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്കിൽ അസസ്മെന്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തെന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്ത ഒരു വിസ പ്രോസസ്സിംഗിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ജോബ് കിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിൽ എത്താം എന്നുള്ള ഒരു ഗ്യാരണ്ടി അല്ല. ഇത് വൺ ഓഫ് ദ സ്റ്റെപ്സ് ആണ്.
അതെ അതെ, ഏജ്ഡ് കെയർ ലേബർ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് യൂണിയനുകളുമായും ഗവൺമെന്റുമായും മാനദണ്ഡങ്ങൾ പാലിച്ച് കരാറിൽ എത്തുന്ന ഏജ്ഡ് കെയറുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലെ? അതും കൂടി നമ്മൾ പറയണമെന്ന് തോന്നുന്നു.
അതെ, അപ്പം ഞാൻ സാധാരണ എന്റെ ക്ലയൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ എനിക്ക് എന്നോട് കൺസൾട്ട് ചെയ്യുന്ന ആളുകളോട് പ്രത്യേകം പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോബിന് ഗ്യാരണ്ടി തരുന്നതല്ല. പിന്നെ ഒരു ലേബർ എഗ്രിമെന്റ് സൈൻഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയറെ കിട്ടിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് ഇത് വരത്തുള്ളൂ. അപ്പം ആ ഒരു അവയർനെസ്സോട് കൂടി തന്നെ വേണം ഈ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. അത് തന്നെയാണ് ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ റെഡിയാക്കുക. പിന്നെ എംപ്ലോയേഴ്സ്, ഓസ്ട്രേലിയയിൽ ഇതുവരെയും ഒരുപാട് എംപ്ലോയേഴ്സ് ഒന്നും ഇതിലേക്ക് സൈൻഡ് അപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കൂടുതൽ എംപ്ലോയേഴ്സ് ഇനിയുള്ള സമയങ്ങളിൽ വരും. ആ ഒരു സമയത്ത് ഓവർസീസിൽ നിന്ന് കെയറേഴ്സിനെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ, ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കുമ്പം ഉള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കാണും. അതെല്ലാം ക്ലിയർ ചെയ്ത് എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നോമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വിസ വെക്കാൻ പറ്റുന്നത്. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ഈ ഒരു പ്രോസസ്സിംഗും അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫീ കാര്യങ്ങളെല്ലാം പേ ചെയ്യാൻ ചെയ്യേണ്ടത്.
തീർച്ചയായും ഇപ്പൊ മരിയ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, IELTS പോലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം പരിശോധിക്കുന്നത് ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പായിരിക്കും, അത് വിസ പ്രോസസിംഗിന്റെ സമയത്തായിരിക്കുമെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെയധികം നന്ദി മരിയ ബേബി, ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായി ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്. പ്രിയ ശ്രോതാക്കളെ, ഏജ്ഡ് കെയർ ഇൻഡസ്ട്രി ലേബർ എഗ്രിമെന്റ് പദ്ധതിയുടെ സ്കിൽ അസസ്മെന്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയൻ ഏജ്ഡ് കെയറുകളിലേക്ക് വിദേശത്ത് നിന്ന് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഏജ്ഡ് കെയർ ഇൻഡസ്ട്രി ലേബർ എഗ്രിമെന്റ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. sbs.com.au/malayalam എന്ന പേജിൽ നിന്ന് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organization a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.